بسم الله الرحمن الرحيم إن الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما ينكث على نفسه وَمَنْ أَوْفَى بِمَا عَاهَدَ عَلَيْهُ اللَّهَ فَسَيُؤْتِيهِ أَجْرًا عَظِيمًا سَيَقُولُ لَكَ الْمُخَلَّفُونَ مِنَ الْأَعْرَابِ شَغَلَتْنَا أَمْوَالُنَا وَأَهْلُونَا فَاسْتَغْفِرْ لَنَا يَقُولُونَ بِأَلْسِنَتِهِمْ مَا لَيْسَ فِي قُلُوبِهِمْ قُلْ فَمَنْ يَمْلِكُ لَكُمْ مِنَ اللَّهِ شَيْئًا إِنْ أَرَادَ بِكُمْ ضَرًّا أَوْ أَرَادَ بِكُمْ نَفْعًا بَلْ كَانَ اللَّهُ بِمَا تَعْمَلُونَ خَبِيرًا بَلْ ظَنَنْتُمْ أَنْ لَنْ يَنْقَلِبَ الرَّسُولُ وَالْمُؤْمِنُونَ إِلَىٰ أَهْلِيهِمْ أَبَدًا وَزُيِّنَ ذَلِكَ فِي قُلُوبِكُمْ وَظَنَنْتُمْ ظَنَّ السَّوْءِ وَكُنْتُمْ قَوْمًا بُورًا
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وانعم على عبدك ورسولك ونبيك محمد وعلى آله وأصحابه أجمعين وبعد നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ന അർസൽനാക ഷാഹിദ വമുബശ്ശിറ വനദീറ ലിതുഅ്മിനു ബില്ലാഹി വറസൂലിഹി വതുഅസ്സിറുഹു വതുവഖിറുഹു വതുസബ്ബിഹു ബുക്രത വഅസ്വില ഇന്ന അല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊന അല്ലാഹ യദുല്ലാഹി ഫൗക ഐദിഹിം ഫമൻ നകസ ഫഇന്നമാ യൻകസു അല നഫ്സി ومن اوفى بما عاهد عليه الله فسيؤتيه اجرا عظيما ഇവിടെ ആണ് വിശദീകരിച്ച ان الذين يبايعونك انما يبايعون الله നമ്മൾ പറഞ്ഞല്ലേ ان الذين يبايعونك താങ്കളോട് ബൈഅത്ത് ചെയ്യുന്നവർ انما يبايعون الله അവർ അല്ലാഹുവിനോട് മാത്രമാകുന്നു ബൈഅത്ത് ചെയ്യുന്നത് ലക്ഷ്യം അല്ലാഹുക്കുള്ള ബൈഅത്താണ് പക്ഷെ അതിനുള്ള വസീലയാണ് ആര് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പിന്നെ മുഖാന്തരം ആ ബൈഅത്ത് നിർവഹിക്കുക എന്നുള്ളത് യദുല്ലാഹ് ഫൗക ഐദിഹിം അവരുടെ കൈകളുടെ മീതിയാകുന്നു ആരുടെ കൈ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഈ ബൈഅത്ത് ഏത് ബൈഅത്ത ബൈഅത്തു റിദ്വാൻ ബൈഅത്തു റിദ്വാൻ എന്ന ബൈഅത്തിന് പേരിടാൻ കാരണം ആ ബൈഅത്തിൽ പങ്കെടുത്തവർ എന്ത് ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെട്ടു ലഖദ് റളിയല്ലാഹ് തീർച്ചയായും അള്ളാഹ് ഇഷ്ടപ്പെട്ടിരിക്കുന്നു പ്രീതിപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് റിദ്വാൻ എന്ന തൃപ്തി എന്നർത്ഥം ബൈഅത്തു റിദ്വാൻ എന്നതിന് പേര് പറഞ്ഞത് ആ ബൈഅത്തിന് പേര് പറഞ്ഞത് അതിൽ 1400 പേർ ഒരു റിവായത്ത് പ്രകാരം അതാണ് പ്രബല റിപ്പോർട്ട് പങ്കെടുത്തു ആ ബൈഅത്തു റിദ്വാനിൽ എന്നുള്ളതാണ് ചിലർ അതിൽ നിന്ന് പിന്തിയിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് ഈ ജദ് ബിൻ ഖൈസ് അവന് മുനാഫിക്കാണ് അവനെ പോലുള്ളവരൊക്കെ അതിന് പിന്തി ജദ് ബിൻ ഖൈസ് അയാൾ അയാളുടെ ഒട്ടകത്തിന്റെ പിന്നെ റസൂല ബയ്യത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോ എല്ലാരും ബയ്യത്ത് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് ഇയാള് ഒട്ടകത്തിന്റെ ചോട്ടിൽ ഒളിച്ചിരുന്നു ഒട്ടകത്തിനെ കടത്തിയിട്ട് അതിന്റെ ചോട്ടില് മൂപ്പര് മറിഞ്ഞ് ഒളിച്ചിരുന്നു അയാൾ ബയ്യത്ത് ചെയ്തില്ല അയാൾ ഭയങ്കര അത് അയാളൊരു മുനാഫിക്കായിരുന്നു എന്നാണ് ചരിത്രത്തിലുള്ളത് തബൂക്ക് യുദ്ധത്തിലേക്ക് റസൂൽ അലൈഹി സ്വലാഹു വസ്ലം തങ്ങൾ മുസ്ലിംങ്ങളെ ക്ഷണിച്ചപ്പോ ഈ ചങ്ങാതി ഈ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു റസൂലെ നമ്മള് റോമക്കാരുടെ അടുക്കലേക്കാണ് പോകുന്നത് ചിലപ്പം എനിക്ക് പിന്നെ അവിടുത്തെ സ്ത്രീകളെയും അവരുടെ പെൺമക്കളെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് നിയന്ത്രണം കിട്ടിയിട്ടില്ലെങ്കിലോ അതുകൊണ്ട് എനിക്ക് പോരാൻ പേടിയുണ്ട് എന്ന് റസൂലിനോട് ഉഴുതർ പറഞ്ഞു എന്നാണ് പിന്നെ ചരിത്രത്തിൽ കാണുന്നത് ഏതായാലും പിന്നെ അത് മുനാഫിഖ് കപട വിശ്വാസികളുടെ ഓരോ പിന്നെ രോഗങ്ങൾ, പിന്നെ അവരെ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ബയ്യത്ത് ചെയ്തു. ആ ബയ്യത്താണ് അത്. എന്തിനു വേണ്ടിയാണ് ബയ്യത്ത്? നമ്മൾ പറഞ്ഞു എന്തിനു വേണ്ടിയാണ്. എപ്പോഴാണ് ആ ബയ്യത്ത് നടന്നത്? ഉസ്മാൻ റളിയല്ലാഹു തആല വധിക്കപ്പെട്ടു എന്നുള്ള വാർത്ത റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ റസൂൽ ദൂതൻ മക്കയിലേക്ക് പോയിട്ട് ആ ദൂതനെ മക്കാർ വധിച്ചു എന്ന വാർത്ത പറഞ്ഞപ്പോഴാണ് ഇത് ബയ്യത്ത് നടന്നത്. അത് പിന്നെ അലൽ മൗത്ത്, മരണത്തിന് വേണ്ടിയായിരുന്നു. എല്ലാവരും മരിക്കാൻ തയ്യാറാണ് എന്നുള്ളത് അറിയിക്കാനാണ് എന്ന വിഷയത്തിലാണ് ബയ്യത്ത്. ചിലര് അല അദമിൽ ഫിറാർ, ഒരു യുദ്ധം സംഭവിക്കുകയാണെങ്കിൽ ഒരിക്കലും തിരിച്ചോ തോറ്റോടാൻ പാടില്ലല്ല, തിരിച്ചോടാൻ പാടുള്ളതല്ല, യുദ്ധമുഖത്തു നിന്ന് ഓടാൻ പാടുള്ളതല്ല എന്നതിന്റെ പേരിലായിരുന്നു ചില റിപ്പോർട്ടുകളിലുള്ളത്. അലസബുർ, ക്ഷമിച്ച് നിലകൊള്ളണം എന്ന വിഷയത്തിലായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിൽ നിന്ന് എന്തെയ്ത് ബയ്യത്ത് സ്വീകരിച്ചു. ആ ബയ്യത്തിനെ കുറിച്ചാണ് ഇവിടെ ഇന്നല്ലദീന യുബായിഊനക, നിങ്ങളോട് ബയ്യത്ത് ചെയ്യുന്നവർ ഇന്നമ യുബായിഊനല്ലാഹ, അള്ളാഹുവിനോടാണ് എന്ത് ചെയ്യുന്നത്, ബയ്യത്ത് ചെയ്യുന്നത്. കാരണം പിന്നെ അള്ളാഹുവിനെ നമ്മൾ എന്ത് ചെയ്യണം, അള്ളാഹുവിനെ സാക്ഷിയാക്കണം, അള്ളാഹുവിനെ സാക്ഷിയാക്കണം, അള്ളാഹുവിനെ കഫീലാക്കിയിട്ടാണ് നമ്മളുടെ ബയ്യത്ത്. അതാണ് സൂറത്തു നഹലിൽ പറഞ്ഞത്, വഖദ് ജഅൽതുമുല്ലാഹ കഫീല, നിങ്ങൾ അള്ളാഹുവിനെ കഫീലാക്കിയിട്ടാണ് എന്ത് ചെയ്യണത്, നമ്മൾ ബയ്യത്ത് ചെയ്യണത്. അപ്പൊ നമ്മൾ ആ ബയ്യത്തിൽ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അള്ളാഹുവിനോടുള്ള വാഗ്ദാനാണ് എന്ത് ചെയ്യണത്, നമ്മൾ ലംഘിക്കണത്. യദുല്ലാഹി ഫൗക ഐദീഹിം, അവരുടെ കൈകൾക്ക് മീതെ അള്ളാഹുവിന്റെ കൈയുണ്ട്. പറഞ്ഞാൽ എന്താ, ബയ്യത്ത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കൈ കൊടുക്കും. ബയ്യത്ത് ചെയ്യുമ്പോൾ കൈ കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബയ്യത്ത് സ്വീകരിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ കൈയ്യാൻ, ഞാൻ പറഞ്ഞല്ലേ ഉമർ റളിയല്ലാഹു അൻഹു പിടിച്ചു നിന്നു, 1400 ആളുകൾ ബയ്യത്ത് ചെയ്യല്ലേ, അപ്പൊ റസൂലുള്ളാഹിന്റെ കൈ ഉമർ ഇങ്ങനെ പിടിച്ചു താങ്ങി നിന്നു. ആ കൈയിനെ പിന്നെ പിന്നെ പിടിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത്, ബാക്കിയുള്ളവരൊക്കെ ബയ്യത്ത് ചെയ്തത്. പക്ഷെ അവിടെ അള്ളാഹുവിന്റെ കൈ നിങ്ങളുടെ കൈകൾക്ക് മീതെയുണ്ട് എന്നാണ് പറഞ്ഞത്. അതൊരു പ്രയോഗമാണ്, പ്രയോഗമാണ്. അതിന്റെ അർത്ഥം അള്ളാഹുവിന് കൈ എന്ന വിശേഷണം ഇല്ല എന്നുള്ളതല്ല. ചിലര് പറഞ്ഞ അവിടെ അള്ളാഹുവിന്റെ കഴിവുണ്ട്, ശക്തിയുണ്ട് എന്നൊക്കെയാണ്. അത് ശരിയല്ല. അള്ളാഹുവിന്റെ കൈ അള്ളാഹുവിന്റെ മഹത്വത്തിനും പൂർണ്ണതക്കും അനുയോജ്യം വിധം അള്ളാഹുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, യദുല്ലാഹ് എന്ന് പ്രയോഗിച്ചത്, യദുല്ലാഹ് എന്ന് പ്രയോഗിച്ചത്. അതില്ലെങ്കിൽ അറബി ഭാഷയിൽ വേറെ വേർഡുകളുണ്ട് അള്ളാഹിന്റെ കഴിവ്, അള്ളാഹുവിന്റെ ശക്തി എന്നൊക്കെ ഉള്ളതിന്. പക്ഷെ ഇവിടെ യദ് എന്ന് പ്രയോഗിച്ചപ്പോൾ അള്ളാഹ്ക്ക് യദ് എന്നുള്ള ഒരു അവയവം അള്ളാഹിന്റെ വിശേഷണമായിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ നമുക്കറിയില്ല. അള്ളാഹു സമ്പൂർണനാണ്, ആ പൂർണ്ണതക്കനുസരിച്ച് അള്ളാഹ്ക്ക് ആ വിശേഷണമുണ്ട് എന്നുള്ളതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ, ആദർശം. യദുല്ലാ ഫൗക ഐദീ, അവരുടെ കൈകൾക്ക് മീതെ അള്ളാഹുവിന്റെ കൈയുണ്ട്. ഇനി فمن ومن نكث فإنما ينكث على نفسه ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما. فمن نكث, فمن نكث فاستئنافية, من نكث واللبن نكث معنا نقضى رحمك الله نكث معنا نقضى നക്കസ എന്ന നക്കബ ലംഘിച്ചു, ലംഘിച്ചു നക്കസ ലംഘിച്ചു. വല്ലവനും ലംഘിച്ചാൽ, അതാണ് ഫമൻ നക്കസ്, വല്ലവനും ലംഘിച്ചാൽ. ഫഇന്നമ യൻകുസു അലാ നഫ്സിഹി, ഫഇന്നമ ഫ ഈ മൻ എന്നുള്ളത് ശർത്താണല്ലോ, അതിന്റെ ജവാബിൽ ഫ ഇന്നമ തീർച്ചയായും യൻകുസു അവൻ ലംഘിക്കുന്നു അലാ നഫ്സിഹി, അലാ നഫ്സി എന്നാണ് എന്താ, സ്വന്തത്തിനെതിരിൽ അവന്റെ ലംഘനം സ്വന്തത്തിനെതിരിലാണ് ഭവിക്കാന്ന് അർത്ഥം. ഫൈനമയങ്കുസ് അവൻ ലംഘിക്കുന്നു അലാ നഫ്സിഹി, സ്വന്തത്തിനെതിരിൽ, സ്വന്തത്തിനെതിരിൽ. എന്താ ഇതിന്റെ അർത്ഥം, ഈ നക്കസ എന്ന് പറഞ്ഞാൽ ശരിക്ക് നമ്മൾ കയറൊക്കെ പിരിച്ചിട്ട് ആ പിരി ഉടക്കണീനാ പറയാം, കയറ് പിരിച്ച് ഭദ്രമായി പിരിച്ചുണ്ടാക്കിയിട്ട് ആ പിരി ഉടക്കണീനാണ് എന്ത് പറയാ, നക്കസ പ്രയോഗിക്കാം. കയറിന്റെ പിരി ഉടക്കണീനെ ഇവിടെ ഉടക്കണീനാ പറഞ്ഞ്, കയറ് പിരിച്ചു കൊടുക്കുന്നതിനല്ല പറഞ്ഞത്. പിന്നെന്താ ഇവിടെ കരാറ് ലംഘിക്കുന്നതിനെ പ്രയോഗിച്ച്, കരാറ് ലംഘിക്കുന്നതിനെ പ്രയോഗിച്ച്. കരാറ് ചെയ്തത് ലംഘിക്കുന്നത് വളരെ മോശമാണെന്നുള്ളത് അറിയിക്കാനാണ് ഈ പ്രയോഗം. പിന്നെ സൂറത്ത് നഹൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലാ തകൂനു കല്ലത്തി നഖളത്ത് ഗസ്ലഹ മിൻ ബഅദി ഖുവത്തിൻ അൻകാസ, വലാ തകൂനു നിങ്ങളാകരുത് കല്ലത്തി നഖളത്ത് ഗസ്ലഹ, കയറ് പിരിച്ചുണ്ടാക്കി അത് തിരിച്ചടക്കുന്ന പെണ്ണിനെ പോലെ. മക്കത്ത് അങ്ങനെ ഒരു പെണ്ണുണ്ടായിരുന്നു, ഭ്രാന്തി പെണ്ണ്. അവൾക്ക് കയറുണ്ടാക്കലാണ് ജോലി, നല്ല ഭദ്രമായിട്ട് കയറി പിരിച്ചുണ്ടാക്കും. ചില തഫ്സീറുകൾക്കാണ് ആ പെണ്ണിന്റെ പേര് റീത്ത എന്നായിരുന്നു, റീത്ത. ഈ റീത്ത ശരിക്ക് കയറി പിരിച്ചുണ്ടാക്കും, എന്നിട്ട് അത് തിരിച്ചടക്കും. നമ്മളെ മലയാളത്തിൽ വരില്ല നാറാണത്തെ ഭ്രാന്തൻ എന്ന മാതിരി. പിന്നെ പിരിച്ചടക്കും. അപ്പോ പിന്നെ അങ്ങനെ കയറി പിരിച്ചടക്കണീനാണ് നക്കസ എന്ന് പറയാം. ഇവിടെ ഫൊമൻ നക്കസ, വല്ലവനും കരാർ ചെയ്തിട്ട് അത് ലംഘിച്ചാൽ, അത് ഉടച്ചാൽ, ഫഇന്നമ യൻകുസു, തീർച്ചയായും അവൻ ലംഘിക്കുന്നത്, അലാ നഫ്സിഹി, തനിക്കെതിരിലാണ്. തനിക്കെതിരിൽ എന്നാണ് എന്താ, അതിന്റെ വിനയും വിപത്തും ആർക്കാണ്? സ്വന്തത്തിന് തന്നെയാണ്. കാരണം കരാർ ചെയ്ത അള്ളാഹനോടാണ്. നമ്മൾ പൂർത്തിയാക്കാലും മെച്ചം നമുക്കാണ്, നമ്മൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വിനയും നമുക്കാണ്. അള്ളാഹ്ക്കൊന്നും സംഭവിക്കൂല, അള്ളാഹ്ക്കൊന്നും സംഭവിക്കൂല. അപ്പൊ ഇവിടെ ഈ ഉപരിസൂചിത ഉടമ്പടിയെ കുറിച്ച് പറയുകയാണ്. ആ ഉടമ്പടി ചെയ്തതിന്റെ നേട്ടം ചെയ്തവർക്കാണ്, ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കോട്ടവും ആർക്കാണ്? ലംഘിച്ചവർക്കാണ്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം യാതൊന്നും സംഭവിക്കൂല. കരാറ് ലംഘിച്ചവർക്കാണ് ഇതിന്റെ അപകടം എന്നുള്ളത് അറിയിക്കണം. ഫമൻ നഖസ് ഫഇന്നമ യൻകുസു അലാ നഫ്സിഹി വമൻ ഔഫ ബിമ ആഹദ അലൈഹി അല്ലാഹ ഫസയൂതിഹി അജ്റൻ അദീമ വമൻ ഔഫ വമൻ ഔഫ വാവി സ്തീനാഫിയ ആശയങ്ങളെ വേർതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അദാത്തുകളാണ് അതൊക്കെ. മൻ, വല്ലവനും, ഔഫ, പൂർത്തിയാക്കിയാൽ, പൂർത്തീകരിച്ചാൽ, ഔഫ യൂഫി, പൂർത്തീകരിച്ചു, പൂർത്തിയാക്കിയാൽ, ബിമ ആഹദ, ബിമ ആഹദ, കരാറ് ചെയ്തതിന്, ആഹദ എന്നാണ് കരാർ ചെയ്തു, ഉടമ്പടി ചെയ്തു. ഉഹൂദ് എന്ന് പറയും ഉടമ്പടിക്ക്, ഉഹൂദ്. ആഹദ എന്ന് പറഞ്ഞാല് ആഹദ, ഉടമ്പടി ചെയ്തു. ഉമൻ ഔഫ, വല്ലവനും പൂർത്തിയാക്കിയാൽ, ബിമ ആഹദ, ഉടമ്പടി ചെയ്തത്, ഔഫ ബി, അങ്ങനെ പ്രയോഗിക്കാം, കരാറ് പൂർത്തീകരിച്ചു എന്നൊക്കെയുള്ളതിന് ഔഫ ബി വരും അതിന്റെ ചോദിച്ചത്. അതുകൊണ്ടാണ് സൂറത്ത് മായിദ തുടങ്ങുമ്പോ നമ്മൾ അങ്ങനെ സൂറത്ത് മായിദ തുടങ്ങണ അങ്ങനെ യാ അയ്യുഹല്ലദീന ആമനു ഔഫു ബിൽ ഉഖൂദ് ഉഹില്ലത് ലകും ബഹീമത്തുൽ അനാം. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഔഫു, നിങ്ങൾ പൂർത്തിയാക്കണം, ബിൽ ഉഖൂദ്, ബിൽ ഉഖൂദ് എന്ന് പറഞ്ഞാൽ ഉടമ്പടികൾ, കരാറുകൾ, കരാറുകളെ നിങ്ങൾ പൂർത്തിയാക്കണം. അവിടെ ഔഫു ബിൽ ഉഖൂദ് ഉണ്ടാവും അവിടെ, അതാണ് ഔഫ ബി. ഈ ബി എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഔഫ എന്നുള്ളതിന് പൂർത്തിയാക്കുക എന്നുള്ള അർത്ഥം കിട്ടാനാണ്. അപ്പൊ വമൻ ഔഫ ബിമ ആഹദ, ഉടമ്പടി ചെയ്തത്, മാ മൗസൂല, വല്ലവനും പൂർത്തിയാക്കിയാൽ, ആരോട് ഉടമ്പടി ചെയ്തു? അലൈഹില്ല, അലൈഹുല്ല, അല്ലാഹുവോട്. ആഹദ അലൈഹി അല്ലാഹ, ഈ അലൈഹി എന്നുള്ളത് ഈ മായിലേക്കാണ് അടങ്ങുന്നത്. അല്ലാഹുവോട് ഏതൊന്നിന്മേൽ ഉടമ്പടി ചെയ്തുവാ അതിനെ പൂർത്തിയാക്കിയാൽ, അങ്ങനെയാണ്. അല്ലാഹുവോട് ഏതൊന്നിന്മേൽ ഉടമ്പടി ചെയ്തുവോ അത് മൻ ഔഫ, വല്ലവനും പൂർത്തിയാക്കിയാൽ, പൂർത്തിയാക്കിയാൽ ഫസയുതീഹി അജ്റൻ അദീമ. ഫ, അപ്പോൾ ഈ മെന്നുണ്ടല്ലോ അതിന്റെ ജവാബിലുള്ള ഫ, ഫ, അപ്പോൾ സയുതീഹി, അവന് അള്ളാഹു നൽകും, സയുതീഹി വഴിയെ, സ വഴിയെ, യുതീഹി അവന് അള്ളാഹു നൽകും, യുതീ എന്ന അള്ളാഹു നൽകും, ഹി അവന് എന്ത് നൽകും? അജ്റൻ അദീമ, അജ്ർ കൂലി, അദീമൻ മഹത്തായ കൂലി. അവിടെ രണ്ട് കാര്യ ഉള്ളത്, ഒന്ന് മൻ നക്കസ ഫഇന്നമ യൻകുസു അലാ നഫ്സി, രണ്ടാമത്തേത് മൻ ഔഫ ബിമ ആഹദ അലൈഹുല്ലാ ഫസയൂതിഹി അജ്റൻ അദീമ. ഇവിടെ അലൈഹു അല്ലാഹ എന്നാണ്. സാധാരണ നമ്മൾ മുസഫിൽ വായിക്കുമ്പോ പിന്നെ ഇങ്ങനത്തെ പ്രയോഗങ്ങളിൽ അലൈഹി എന്ന് വായിക്കും അല്ലെ, അലൈഹി. ഇവിടെ അലൈഹു, ഇത് അഫ്സിന്റെ ഖിറാഅത്താണ്. ബാക്കിയുള്ള ജുംഹൂറിന്റെ ഖിറാഅത്ത് അലൈഹില്ലാഹ എന്നാണ്, അലൈഹില്ലാഹ, അങ്ങനെ തന്നെയാണ് ജുംഹൂറിന്റെ ഖിറാഅത്ത്. ഹഫ്സ് മാത്രമാണ് അലൈഹു എന്ന് പറഞ്ഞത്. നമ്മൾ ഓതണം മുസ്ഹഫിൽ അലൈഹു എന്നുള്ളതാണ്. അത് അലൈഹുല്ലാഹ, ഈ അല്ലാഹ എന്നുള്ളതിന്റെ ആ ഉച്ചാരണത്തിൽ തഫ്ഹീം ഉണ്ടല്ലോ അല്ലാഹ എന്നുള്ളത്, അത് ആ തഫ്ഹീം വരാൻ വേണ്ടിയിട്ടാണ് അലൈഹുല്ലാഹ എന്നുള്ള പിന്നെ ഇവിടെ ദമ്മ നൽകിയത്. അതേസമയം മറ്റുള്ള ഖിറാഅത്തിൽ ഇവിടെ അലൈഹില്ലാഹ എന്നാണ് തർക്കീക്കോട് കൂടിയിട്ടുള്ള ഖിറാഅത്താണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് കരാർ ചെയ്തു, ഉടമ്പടി ചെയ്തു. നമ്മളൊക്കെ ഉടമ്പടി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആരുടെ പേരിലാണ് ഉടമ്പടി ചെയ്യുന്നത്? പ്രതിജ്ഞ ആരുടെ പേരിലാണ് ചെയ്യുക? അള്ളാഹിന്റെ പേരിലാണ് പ്രതിജ്ഞ ചെയ്യുന്നത്. ഇതൊരു ഹുദൈബിയ സന്ധിയുടെ മസല മാത്രമല്ല, ഹുദൈബിയ സന്ധിയെ ബേസ് ചെയ്തിട്ടാണ് ഈ ആയത്ത്, ഹുദൈബിയ സന്ധിയുടെ വിഷയത്തിലാണ് ഈ ആയത്ത്. കാരണം ഹുദൈബിയയിൽ വെച്ചാണ് എന്ത് ചെയ്തത്, വലിയൊരു ബൈഅത്ത് നടന്നത്. ആ ബൈഅത്തിൽ ബൈഅത്ത് ചെയ്തവർക്ക് അള്ളാഹുവിന്റെ പ്രീതിയും അള്ളാഹുവിൽ നിന്നുള്ള സമാധാനവും അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് സ്വർഗമൊക്കെ നൽകി. അപ്പൊ അതൊരു മഹാബൈഅത്താണ്. അത് ബൈഅത്തിന്റെ വിഷയത്തിൽ, ആ ബൈഅത്തിന്റെ വിഷയത്തിലാണ് ആയത്തെങ്കിലും എല്ലാവരും ചെയ്യുന്ന ബൈഅത്തും ആരുടെ പേരിലാണ്? അള്ളാഹുവിന്റെ പേരിലാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ, വലാ തൻഖുദുൽ അയ്മാന ബഅദ തൗകീദിഹ, വലാ തൻഖുദുൽ അയ്മാന ബഅദ തൗകീദിഹ, ഔഫു ഔഫു ബിമ ആഹത്തും, നിങ്ങൾ കരാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കരാറിനെ നിങ്ങൾ പൂർത്തീകരിക്കണം. വലാ തൻഖുദുൽ അയ്മാന ബഅദ തൗകീദിഹ, പിന്നെ സത്യം ചെയ്തിട്ട് നിങ്ങൾ കാര്യം തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കരാറുകൾ, സത്യങ്ങളെ നിങ്ങൾ ലംഘിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയണം. അപ്പോ ആ പിന്നെ ഞാൻ സുഹൃത്തുമായതിന്റെ തുടക്കം പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഔഫു ബിൽ ഉഖൂദ്, സത്യവിശ്വാസികളെ നിങ്ങൾ ഉഖൂദുകളെ പൂർത്തിയാക്കണം. ആരോട് ഉടമ്പടി ചെയ്താലും ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു, ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തോടനുബന്ധിച്ചാണ് മദീനയിൽ വരുന്നത്. ബദർ യുദ്ധത്തോടനുബന്ധിച്ച് മദീനയിൽ വരികയാണ്. ആ ബദർ യുദ്ധത്തോടനുബന്ധിച്ച് വരുന്നത് ഹുദൈഫിയുണ്ട്, അദ്ദേഹത്തിന്റെ വാപ്പ ഹുസൈലുണ്ട്, ഹുദൈഫ റളിയല്ലാഹുവിന്റെ വാപ്പാന്റെ പേര് പിന്നെ ഹുസൈൽ എന്നാണ്, മനസ്സിലായോ? അദ്ദേഹത്തിന് വിളിപ്പേരാണ് അലി യമാൻ, അല്ല ഹുദൈഫത്തുൽ യമാൻ, ഹുദൈഫയുടെ വിളിപ്പേരാണ് അലി യമാൻ. ഹുദൈഫന്റെ വാപ്പാന്റെ പേര് ഹുസൈൽ എന്നാണ്. ഈ ഹുസൈലും ഹുദൈഫയും ബദർ യുദ്ധത്തോട് അനുബന്ധിച്ചിട്ട് മക്കയിൽ വരികയാണ്. അവർ വരുമ്പോൾ ഒരു വിഷയമുണ്ടായി വഴിയിൽ വെച്ചിട്ട്, മുശരിക്കീങ്ങൾ വരെ പിടികൂടി, ഹുദൈഫയെ പിടികൂടി. അങ്ങനെ മുശരിക്കുകൾ ചോദിച്ചു എവിടുക്കാ പോകണമെന്ന് ചോദിച്ചു, പറഞ്ഞ് ഞങ്ങൾ മദീനയിൽ പോവുകയാണെന്ന് പറഞ്ഞു, മദീനയിൽ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പൊ മുഹമ്മദിൽ വിശ്വസിക്കാനാണ് ചോദിച്ചത്. അപ്പൊ പറഞ്ഞു ഞങ്ങൾ മദീനയിൽ പോവുകയാണെന്ന് പറഞ്ഞു, അവര് മദീനയിൽ പോവാണ്. അങ്ങനെ ഇവർക്ക് പോകണം, മക്കാരാണെങ്കിൽ ഇവരെ പിടിച്ചു വെച്ച്. അവസാനം ഹുദൈഫയും വാപ്പ ഹുസൈലും മുശരിക്കുകളോട് ഒരു ഉടമ്പടി ചെയ്ത് അവിടെ വെച്ച്, പിന്നെ മുഹമ്മദ് പിന്നെ ഒരു യുദ്ധം ചെയ്യുകയാണെങ്കിൽ, മുഹമ്മദ് ഒരു യുദ്ധം മക്കാരോട് ചെയ്യുകയാണെങ്കിൽ ആ യുദ്ധത്തിൽ സംബന്ധിക്കുകയില്ല എന്ന കരാറിൽ ഇവരെ വിടാൻ തീരുമാനിച്ചു. ഹുദൈഫനും ഹുസൈലിനും വിടാൻ ആര് തീരുമാനിച്ചു? മക്കാർ തീരുമാനിച്ചു. അങ്ങനെ ഹുദൈഫ റളിയല്ലാഹു തആല അവർ മദീനയിലെത്തി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്ന, റസൂലെ ഞങ്ങളങ്ങനെ ആളുകൾ പിടികൂടി, ഞങ്ങള് പിന്നെ ഞങ്ങൾ അവർ വിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോടൊരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. എന്താ ഉടമ്പടി? ഈ യുദ്ധത്തിൽ ഞങ്ങൾ പങ്കെടുക്കൂല എന്നുള്ളതാണ് ഉടമ്പടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആ ഉടമ്പടി പാലിക്കണം എന്നാണ്, ആ ഉടമ്പടി പാലിക്കണം എന്ന് പറഞ്ഞു. ഹുദൈഫ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തില്ല. അതിന്റെ കാരണത, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പങ്കെടുക്കരുത്, കാരണം മുശരിക്കാണെങ്കിലും അവരോട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കരാറ് ചെയ്തിട്ടുണ്ട്, ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ വിലക്കിയത്. ഹുദൈഫ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ സഹീഹായി ധരിക്കപ്പെടുന്ന ഒരു സംഭവമാണിത്. അവിടെ നോക്കി നിങ്ങൾ പറയുമ്പോൾ മുശരിക്കുകളാരാ? ആ മുശരിക്കുകൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളാണ്. അവരാണ് മുസ്ലിമീങ്ങളെ മക്കയിൽ നാട്ടിയിറക്കിയതും, അവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദ്രോഹിച്ചതും. അവര് മദീനയിലേക്ക് പലായനം ചെയ്ത മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് നടക്കണം മുശരിക്കുകളാണ്. പക്ഷെ അവരോട് പോലും ഒരു വാക്ക് പറഞ്ഞത്, വാഗ്ദാനം നൽകിയത്, അത് പിന്നെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹുദൈഫയോട് പറയുന്നത്, കാരണം മുസ്ലിമീങ്ങൾ ഉടമ്പടി ചെയ്താൽ, കരാർ ചെയ്താൽ അത് പാലിക്കുന്ന ആളുകളാണ്, പാലിക്കണം എന്നുള്ളത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ നമുക്കിവിടെ ഇതിൽ ഇൻഷാല്ലാഹ് ഈ അടുത്ത ആയത്തുകളിൽ ഖൈബർ യുദ്ധം വരും. ഖൈബറിന്റെ ചരിത്രത്തിൽ ഒരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഖൈബറിലേക്ക് ചെന്ന്, അങ്ങനെ ഖൈബറിലേക്ക് ചെന്നപ്പോ ഇതിന്റെ വിശദമായിട്ട് നമുക്ക് ഇവിടെ വരും ഇൻഷാല്ലാഹ് ഈ സൂറത്തിൽ തന്നെ. ഖൈബറിൽ ചെന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫജറിന്റെ സമയത്താണ് അവിടെ എത്തുന്നത്, പുലർച്ചയിലെത്തി. അങ്ങനെ ജൂതന്മാര് പിന്നെ അവരുടെ ആയുധങ്ങൾ എടുത്തിട്ട് കൃഷിയിടത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എത്തുന്നത്. അങ്ങനെ ഇടയന്മാരവിടെ കാലികളായിട്ട് പുറപ്പെട്ട് മറ്റവർ കർഷകരൊക്കെ ആയുധങ്ങളൊക്കെ എടുത്തിട്ട് അവർ കൃഷി സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എത്തുന്നത്. കുറെ സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഇടയൻ വരികയാണ്, ഒരു അറാബി. കുറേ ആടുകളായിട്ടാണ് വരുന്നത്. അപ്പൊ അറാബി പറയാണ്, റസൂലെ നിങ്ങൾ എനിക്ക് ഇസ്ലാമിനെ പറഞ്ഞുതരണം, മുഹമ്മദ് നിങ്ങളെനിക്ക് ഇസ്ലാമിനെ പറഞ്ഞുതരണം. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ഇസ്ലാമിനെ അവതരിപ്പിച്ച്, അയാൾ അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിച്ചിട്ട് പറഞ്ഞു, ഇനി ഞാൻ മടങ്ങണില്ല, എനിക്ക് പിന്നെ ഖലാസ്, ഞാൻ ഇനി നിങ്ങളെ കൂടെയാണ്. അപ്പൊ ആടുകൾ, അത് ആടുകൾ ഞാൻ എന്റെ ആടുകളല്ല, ഇത് എന്റെ സയ്യിദ് യജമാന്റെ ആടുകളാണ്. ഖൈബർ കോട്ടകളിൽ, ഖൈബർ കുറെ കോട്ടകളാണ്, ഒരു കോട്ടയെ ചൂണ്ടിയിട്ട് പിന്നെ കുറെ നാഇം, സഅബ്, സുബൈർ, ഇങ്ങനെ കുറെ കോട്ടകളാണ് ഖൈബറിൽ. അതിലൊരു കോട്ടയെ ചൂണ്ടിയിട്ട് പറഞ്ഞ, ആ കോട്ടന്റെ മുതലാളിൻ്റെതാണ്, പിന്നെ ഈ ആടുകളിൻ്റെതല്ല. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറയുന്നത്, നിങ്ങൾ ഇത് ഈ ആടുകളെ ഏറ്റെടുത്തല്ലേ? അപ്പൊ അയാൾ പറയുന്നത്, ഞാൻ ചുമതലയേറ്റാണ് ആടുകൾ, ഇത് യജമാന്റെ ആടുകളാണ്. അപ്പൊ എന്ത് ചെയ്യും, എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന, ആടുകളെ തിരിച്ചുകൊണ്ട്, ആടുകളെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാണ്, തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ഇയാൾ എങ്ങനെ ആടുകളെ തിരിച്ചു കൊടുക്കും? യുദ്ധം നടക്കാൻ പോവല്ലേ, അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കാൻ പറ്റൂല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ആടുകളെ തിരിച്ചു കൊടുക്കണം. പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിന് വന്ന് നിൽക്കുകയാണ്. യുദ്ധം ചെയ്യേണ്ടത് ആരോടാ? ഈ ആടിന്റെ ഉടമസ്ഥനോടാണ്. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ആടുകളെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു, കോട്ടയുടെ നേരെ തിരിക്കാൻ പറഞ്ഞു. അങ്ങനെ കോട്ടയുടെ നേരെ തിരിച്ചു അയാളോട് പിന്നെ ഈ ആടുകളെ അങ്ങോട്ട് തെളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇയാൾ ഒരു പിടി മണല് വാരിയിട്ട് ആടുകളുടെ നേരെ ഒരൊറ്റയറ, അതോടുകൂടി ആടുകൾ ആ കോട്ടയുടെ നേരെ തിരിച്ചു പോവുകയാണ്. ആടുകൾ കോട്ടയുടെ നേരെ അവരുടെ യജമാന്റെ നേരെ തിരിച്ചു പോവുകയാണ്. ആടുകൾ പോയി, തിരിച്ചുപോയി, യുദ്ധം സംജാതായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം യുദ്ധത്തിൽ ഈ അറാബി പങ്കെടുത്ത്, ഈ അറാബി യുദ്ധത്തിന്റെ തുടക്കത്തിൽ മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു നിസ്കാരം പോലെ അയാൾ നിസ്കരിച്ചിട്ടില്ല, പക്ഷെ അയാൾക്ക് വലിയ കൂലിയാണ് ലഭിച്ചത് എന്ന് പറഞ്ഞു. ഇവിടെ വിഷയം എന്താന്ന് വെച്ചാൽ, വിഷയം ഇതാണ്. പിന്നെ ഒരു വാക്ക് പറഞ്ഞാൽ, ഒരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നിർവഹണത്തിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുലർത്തിയതായ ആ പിന്നെ സൂക്ഷ്മത, അത് നിർവഹിക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യം. ഇത് ആരോട് ചെയ്യുന്ന വാഗ്ദാനമാണ്? ഇതൊക്കെ ഞാൻ ഈ ഉദാഹരണം തന്നെ എടുത്തത്, ഹുദൈഫ റളിയല്ലാഹുവിന്റെ ഉദാഹരണം എടുത്തതും ഈ അറാബിയുടെ ഉദാഹരണത്തിനും എന്തിനു വേണ്ടിയാണ്? ഈ വാക്ക് പറഞ്ഞ ആളുകളുണ്ടല്ലോ, വാക്ക് കൊടുത്ത ആളുകൾ, അവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്, ഇസ്ലാമിനെതിരിൽ ആയുധെടുത്ത് നിൽക്കുന്ന ആളുകളാണ്. അവരോട് ചെയ്ത വാഗ്ദാനാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നിങ്ങൾ പൂർത്തീകരിക്കണം എന്ന് സഹാബത്തിനെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ സൂക്ഷ്മത പുലർത്തിയിരുന്നു. പിന്നെ കരാറുകളുടെ വിഷയത്തിൽ, ഇപ്പൊ നമ്മൾ ഹുദൈബിയ സന്ധി പറഞ്ഞു, ഹുദൈബിയ സന്ധിയുടെ വ്യവസ്ഥയിൽ ഒരു വ്യവസ്ഥ എന്താ, പിന്നെ മുഹമ്മദ് അടുത്ത വർഷം വന്നിട്ട് ഉംറ ചെയ്യണമെന്നാണ്. അടുത്ത വർഷം വന്നിട്ട് ഉംറ ചെയ്യണം, ഈ വർഷം തിരിച്ചു പോകണം, അത് നമ്മൾ പഠിച്ചില്ലേ. ഈ വർഷം തിരിച്ചു പോകണം, എന്നിട്ട് അടുത്ത വർഷം വന്നിട്ട് ദിയാം ഉംറ പൂർത്തീകരിക്കാം. മൂന്ന് ദിവസേ നിൽക്കാവൂ. യാത്രയിൽ കരുതുന്ന ഒരു വാളല്ലാതെ മറ്റ് ആയുധങ്ങളൊന്നും കൊണ്ടുവരാൻ പാടില്ല, അതാണ് കരാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദാന പ്രകാരം പിന്നെ അടുത്ത വർഷം ഉംറക്ക് വരണം, ഉംറത്തുൽ ഖളാഇന് വരികയാണ്, ഹിജ്റയുടെ 7 വരുമ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് വരുമ്പോ ആയുധം കൊണ്ടുണ്ട്. കാരണം മക്കക്കാരെ വിശ്വസിക്കാൻ വയ്യ. പിന്നെ മക്കക്കാര് മാത്രമല്ല, പരിസര പ്രദേശങ്ങളിൽ ഹുനൈൻ ഉണ്ട്, തായിഫ് ഉണ്ട്, ഹവാസിൻ, പല ഗോത്രങ്ങളുണ്ട്. അവരുടെ അടിയിക്കല്ലേ റസൂലുള്ള വരുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോ ആയുധം കരുതിയിട്ടാണ് വരുന്നത്. ഖുറൈശികളാണെങ്കിലോ മുഹമ്മദ് എങ്ങനെ വരുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ വരുന്നു എന്നുള്ളത് നിരീക്ഷിക്കണം. അപ്പൊ സർവായുധ സന്നദ്ധനായിട്ടുള്ള വരവാണി എന്നുള്ളത് മക്കയിൽ പരക്കുകയാണ്. അപ്പൊ മക്കയിൽ സജീവമായ ചർച്ച, മുഹമ്മദ് ആയുധമായിട്ടാണ് വരുന്നത്, ആയുധം ഇല്ലാതെ വരാനല്ലേ പറഞ്ഞത്. അങ്ങനെ അവരെന്ത് ചെയ്യും, സംസാരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പിന്നെ അവർ കൂടി വിഷയായി. പക്ഷെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയുടെ അതിർത്തിയിലേക്ക് എത്തുമ്പോ ആയുധമല്ല, വാഹനങ്ങളും ഇല്ലൊന്നുമില്ല. അങ്ങനെയാണ് റസൂലുള്ളാഹി മക്കയിലേക്ക് കിടക്കുന്നത്. അപ്പൊ ഒരു അത്ഭുതപ്പെട്ട എന്തത് കാര്യം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത് മക്കയോടടുത്തപ്പം, മക്കയിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്ത് ആയുധങ്ങളെ ഇട്ട് അതിനൊരു ആളുകളെ ഉത്തരവായി ഏൽപ്പിച്ചിട്ട് എന്ത് ചെയ്ത് അവരെ വഴിയിൽ നിർത്തി. ആയുധമില്ലാതെ മക്കയിലേക്ക് പ്രവേശിക്കാനാണ് നമ്മളുടെ കരാർ. അതുകൊണ്ട് ആയുധമില്ലാതെ നമ്മൾ മക്കയിലേക്ക് പ്രവേശിക്കും, ആയുധങ്ങൾ വഴിയിൽ സൂക്ഷിച്ചു, ആയുധങ്ങൾ വഴിയിൽ സൂക്ഷിച്ചു. അതൊക്കെ മക്കാരെ സ്തബ്ധചിത്തരാക്കിയ വിഷയാണ്. 3 ദിവസമാണ് കാലാവധി കൊടുത്തത്. ആ 3 ദിവസത്തിലേറെ റസൂലുള്ളാഹി നിങ്ങൾ നിന്നില്ല. 3 ദിവസം ആയപ്പോഴത്തേക്ക് മക്കാര് തിരക്കാൻ തുടങ്ങി. ഉസ്മാൻ റസൂലിനോട് പറയാൻ തുടങ്ങി, ഇതാ 3 ദിവസം തീരാൻ ആണ് എന്നുള്ളത്. പക്ഷെ അതിന്റെ മുമ്പായിട്ട് റസൂലുള്ളാഹി തങ്ങൾ എന്ത് ചെയ്തു, തിരിച്ചു പോരേണ്ടത്. അതൊക്കെ എന്താണ്, വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുന്നതിനുള്ള ഇസ്ലാമിന്റെ നിഷ്കർഷതയാണ്. അതാണ് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഫമൻ നകസ ഫഇന്നമ യൻകുസു അലാ നഫ്സിഹി വമൻ ഔഫ ബിമ ആഹദ അലൈഹുല്ലാഹ ഫസയുതി ഹജറൻ അദീമ. അത് ഇസ്ലാം ഇതം അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ കൽപ്പിച്ചത് കാരണത്താൽ, അതേപോലെ തന്നെ കരാർ പാലനത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രോത്സാഹിപ്പിച്ചത് കാരണത്താൽ അത് മുസ്ലിമീങ്ങളുടെ സ്വഭാവമാണ്. റസൂലുള്ളാഹി ഏറെ ശ്രദ്ധിച്ച ഒരു സംഗതിയാണ് ഈ ഒരു വിഷയം. ജാഹിലിയത്തിൽ പണ്ട് കാലങ്ങളിൽ ഇമ്രുൽ ഖൈസിന്റെ കഥ വായിക്കുമ്പോൾ, ഇമ്രുൽ ഖൈസ് പിന്നെ ജാഹിലിയത്തിൽ അറിയപ്പെട്ട വ്യക്തിത്വല്ലേ ഇമ്രുൽ ഖൈസ്, അദ്ദേഹത്തിന്റെ കഥ വായിക്കുമ്പോൾ ഇമ്രുൽ ഖൈസ് സാമുവേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ, പിന്നെ അയാളുടെ ആയുധങ്ങളും അയാളുടെ സമ്പത്തൊക്കെ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് പിന്നെ റോമയിലേക്കൊരു യാത്ര പോകുന്നുണ്ട് ഇമ്രുൽ ഖൈസ്. അങ്ങനെ ഇമ്രുൽ ഖൈസ് അൽ കിന്ദി അങ്ങനെ റോമയിലേക്ക് എത്തി ഇമ്രുൽ ഖൈസ്. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്ത്, ഈ ഇമ്രുൽ ഖൈസ് മരണപ്പെട്ടു. അയാളുടെ ആയുധങ്ങൾ, അയാളുടെ പിന്നെ സമ്പത്ത്, ഇതൊക്കെ ഈ സാമുവേൽ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുക്കലാണ്. അപ്പൊ എന്ത് ചെയ്ത്, ഈ വാർത്ത കിന്ദയിലെ രാജാവ് അറിഞ്ഞു. യമനിലെ കിന്ദ അറിയപ്പെട്ട ഗോത്രാണ്. അവിടുത്തെ ഭരണാധികാരി അറിഞ്ഞിങ്ങനെ ഇമ്രുൽ ഖൈസ് തന്റെ സ്വത്തുക്കളും ആയുധങ്ങളും പിന്നെ വാഹനങ്ങളൊക്കെ ഈ സാമുവേലിന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് റോമയിലേക്ക് പോയിട്ടുള്ളത് എന്നുള്ള വാർത്ത വന്ന്. അങ്ങനെ വാർത്ത വന്നപ്പോ പിന്നെ ഇമ്രുൽ ഖൈസ് മരിച്ച വാർത്തയായിരുന്നു. അപ്പോ കിന്ദയിലെ രാജാവ് എന്ത് ചെയ്ത്, പിന്നെ ഈ സാമുവേലിന്റെ അടുക്കലേക്ക് വന്ന്. എന്നിട്ട് പറഞ്ഞ്, സാമുവേലിന്റെ ഒരു കോട്ടയുണ്ട്, അയാൾക്കൊരു കോട്ടയുണ്ട്. അവിടെ വന്നിട്ട് പറഞ്ഞ്, സാമുവേലിനെ വിളിച്ചിട്ട് പറഞ്ഞ്, ഞങ്ങളുടെ മെമ്പർ, ഗോത്ര മെമ്പറായ ഇമ്രുൽ ഖൈസിന് അയാളുടെ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് റോമയിലേക്ക് പോയിട്ടുള്ളത്. അതുകൊണ്ട് ആ ഏൽപ്പിക്കപ്പെട്ട സ്വത്ത് തിരിച്ചു തരണം, ഇമ്രുൽ ഖൈസ് അവിടെ വെച്ച് മരിച്ചിരുന്നുള്ള വാർത്ത ഇട്ടിരിക്കുന്നതാണ്. സാമുവേൽ പറഞ്ഞു, ഒരിക്കലും തരൂല എന്നാണ്. ഈ സ്വത്തിന്റെ ഉടമസ്ഥൻ ഇമ്രുൽ ഖൈസ് ആണ്. ഒന്നുകിൽ ഇമ്രുൽ ഖൈസ് നേരിട്ട് വരണം, അല്ലെങ്കിൽ അയാളുടെ ബന്ധുക്കൾ വരണം. നിങ്ങൾ രാജാവാണ്, നിങ്ങൾ എന്തിനാ വരുന്നത് ഇത് ചോദിക്കാൻ? അതുകൊണ്ട് സ്വത്ത് സൂക്ഷിക്കപ്പെടും, അതൊരു തരുമ്പും പോവില്ല. പക്ഷേ ഇത് ഒന്നുകിൽ ഇമ്രുൽ ഖൈസ് വന്നിട്ട് ഏറ്റുവാങ്ങണം, അതില്ല എങ്കിൽ ഇമ്രുൽ ഖൈസിന്റെ ആളുകളുണ്ടല്ലോ, ബന്ധുക്കൾ, അവര് വരട്ടെ. അങ്ങനെ വലിയ സംസാരമായി. അവസാനം കിന്ദയിലെ രാജാവല്ല, അയാൾ എന്ത് ചെയ്ത്, യുദ്ധത്തിന് വരെ തയ്യാറായി. പക്ഷെ സാമുവേൽ പറഞ്ഞു, ഞാൻ മരിക്കുകയാണെങ്കിലും തരൂല എന്നാണ്. അവസാനം എന്താ സംഭവിച്ചത്, ഈ കിന്ദയിലെ രാജാവിന്റെ ഭടന്മാർ ഈ സാമുവേലിന്റെ മകനെ ചെറിയ മകനെ പിടികൂടിയിട്ട് എന്ത് ചെയ്ത്, സാമുവേൽ കോട്ടന്റെ ഉള്ളിലാണ്, കോട്ട അടച്ചിരുന്നു. പക്ഷെ ഈ ചെറുമകനെ പിടികൂടിയിട്ട് ഈ കിന്ദയിലെ രാജാവും ഭടന്മാരും പുറത്ത്, കോട്ടയുടെ പുറത്ത് നിൽക്കണ്ട് വിളിച്ചു പറയാണ്, നിന്റെ മകനെ ഞങ്ങൾ പിടികൂടിയിട്ടുണ്ട്, മകനെ കൈകാര്യം ചെയ്ത് സ്വത്ത് തരാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞ്, സ്വത്ത് ഒരിക്കലും തരൂല. അങ്ങനെ സാമുവേൽ കോട്ടന്റെ മതിലിന്റെ മുകളിൽ കയറി താഴത്തേക്ക് നോക്കുമ്പോൾ തന്റെ പൊടി മകൻ, ചെറിയ കുട്ടി ഇവരുടെ കയ്യിലാണ്, മനസ്സിലല്ലേ? അപ്പൊ കിന്ദയിലെ രാജാവ് പറയാണ്, പിന്നെ ഇമ്രുൽ ഖൈസിന്റെ സ്വത്ത് നീ ഇപ്പൊ ഞങ്ങളെ തിരിച്ചേൽപ്പിച്ചിട്ടില്ല, ഈ മകനെ ഞങ്ങൾ അറുക്കുമെന്നറിയണം. അപ്പൊ സാമുവേൽ പറയാണ്, എന്റെ മകനെ അറുത്താലും ശരി, ഏൽപ്പിക്കപ്പെട്ട സൂക്ഷിപ്പ് സ്വത്ത് അത് സൂക്ഷിപ്പ് സ്വത്താണ്, അതൊരു തരുമ്പ് ഏൽപ്പിക്കൂല, അതിന്റെ ആളുകൾ വരാതെ, അവകാശികൾ വരാതെ. അങ്ങനെ ചരിത്രത്തിൽ കാണാൻ, ഈ സാമുവേലിന്റെ മുന്നിലിട്ടിട്ട് അയൽക്കോട്ടന്റെ മുകളിലാണ് ഈ മകനെ അറുക്കുകയാണ്, പക്ഷെ സ്വത്ത് കൊടുത്തില്ല. മകനെ അറുത്തപ്പോ അത് നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ മനുഷ്യത്വമല്ലായ്മ, പക്ഷെ എന്റെ കാര്യം, എന്റെ മനുഷ്യത്വം അതറിയിക്കുന്നത് എന്നെ ഏൽപ്പിക്കപ്പെട്ട സൂക്ഷിപ്പ് സ്വത്ത് അത് അതേവിധം നിർവഹിക്കണം എന്നുള്ളതാണ് നട്ടം ചെയ്ത്. സാമുവേൽ അത് കൊടുത്തില്ല, തന്റെ മകൻ അതിന്റെ പേരിൽ കൊല്ലപ്പെട്ടിട്ടു എന്നുള്ളത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അത് പിന്നെ വാക്കുകൾ, ഉടമ്പടികൾ, കരാറുകൾ പിന്നെ പാലിക്കുന്ന വിഷയത്തിൽ പുരാതന അറബികളുടെ ആർജവം, അതേപോലെ തന്നെ അവരുടെ ആ പിന്നെ സൂക്ഷ്മതയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു ചരിത്രമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ഔഫു ബി അഹദില്ലാഹ് ഊഫി ബി അഹദികും, അതേപോലെ തന്നെ ഔഫു ബി അഹദി ഊഫി ബി അഹദികും, യാ അയ്യുവല്ലദീന ആമനൂ ഔഫു ബിൽ ഉഖൂദ്, ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ ധാരാളം വചനങ്ങൾ, കൽപ്പനകൾ കാണാൻ സാധിക്കും. പക്ഷെ ആ കൽപ്പന കിട്ടിയ മുസ്ലിമീങ്ങൾ പലരും വളരെ പിന്നിലാണ് ആ വിഷയത്തിൽ എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കുട്ടികളാകുമ്പോ തന്നെ നമ്മൾ കരാർ ചെയ്യും, പ്രതിജ്ഞ ചെയ്യും. പിന്നെ നാടിനോട് നമുക്ക് കൂറുണ്ടാവും, ഞങ്ങൾ അങ്ങനെ ആക്കൂല എന്നൊക്കെ സ്കൂളിൽ തന്നെ കരാർ ചെയ്യൂലേ, പ്രതിജ്ഞ ചെയ്യും. ആ വളർന്നു വന്നിട്ടാണ് പിന്നെ എന്ത് ചെയ്യണത്, ഓരോ തീവ്രവാദ പ്രവർത്തനങ്ങളും വരുതാത്ത പ്രവർത്തനങ്ങളിലും മെമ്പർമാരായിട്ട് പിന്നെ നാടിന് തലവേദനയാകുന്ന, അതേപോലെ തന്നെ നാട്ടുകാർക്ക് വിഷമമാണതായ പല പ്രവർത്തികളിലും ഏർപ്പെടുന്നത്. കരാർ ചെയ്തത് എവിടെ? ഒരു അമുസ്ലിമിനോടാണെങ്കിലും കരാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കരാർ അത് മുസ്ലിം മാനിക്കണം. അതിന്റെ ഉദാഹരണമാണ് നമ്മൾ ഇത് ചരിത്രത്തിൽ റസൂലുള്ളാഹിനോട് പിന്നെ എതിരാളികളായ മക്ക മുശ്രിക്കിന് പോലും ചെയ്തതായ കരാറിന് റസൂല പറയണ കരാർ പാലിക്കണം, മാനിക്കണം. അതിന്റെ ഉദാഹരണം റസൂലിനെ കാണിക്കുകയാണ് ഹുദൈബിയ സന്ധിയിൽ. നോക്കി നിങ്ങൾ അബൂചന്ദ്രനെ തിരിച്ചയച്ചപ്പോ എന്താ അവസ്ഥ? നമ്മൾ അവരോട് വാക്ക് പറഞ്ഞുപോയി, അബൂചന്ദ്രൻ നിങ്ങൾ മടങ്ങിക്കൊള്ള, നിങ്ങൾക്കൊരു പോകാൻ വഴി നിശ്ചയിക്കും, മടങ്ങാൻ വേണ്ടിയിട്ട് പറയണം. ആ സന്ദർഭമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ഒരു വാക്ക് അവരോട് പറഞ്ഞുപോയി എന്നതിനാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പാലിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതായ ആ സാഹസമാണ്. അപ്പോ നമ്മൾ പിന്നെ മുസ്ലിമീങ്ങളെ കാര്യം ശരിക്കും മനസ്സിലാക്കണം എന്നുള്ളതാണ്. യദുള്ള ഫൗക ഐദിഹി ഫമൻ നകസ ഫഇന്നമ യൻകുസു അലാ നഫ്സിഹി വമൻ ഔഫ ബിമ ആഹദ അലൈഹുല്ലാഹ ഫസയുതീഹി അജ്റൻ അദീമ. സയഖൂലു ലക്കൽ മുഖല്ലഫൂന മിനൽ അഅറാബ് ശഗലത്തന അംവാലുന വഅഹ്ലുന فاستغفر لنا يقولون بألسنتهم ما ليس في قلوبهم قل فمن يملك من الله شيئا إن أراد بكم ضرا أو أراد بكم نفعا بل كان الله بما تعملون خبيرا بل ظننتم أن لن ينقلب الرسول والمؤمنون إلى أهليهم أبدا وزين ذلك في قلوبكم وظننتم ظن السوء وكنتم قوما بورا. ഈ ആയത്തുകൾ ഇനി അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഹുദൈബിയ സന്ധിയോടനുബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ തന്നോടൊപ്പം പുറപ്പെടാൻ ആവശ്യപ്പെട്ട ഗ്രാമീണ അറബികൾ അവർ റസൂലിനോടൊപ്പം പുറപ്പെട്ടില്ല. ആ അറബികളുടെ സ്വഭാവവും അവരുടെ ചില ഒഴിവുകഴിവുകൾ, ബാലിശമായ ആ ഒഴിവുകഴിവുകളെ കുറിച്ചുള്ള അതിന്റെ യാഥാർത്ഥ്യവും അള്ളാഹു സുബ്ഹാനഹു വതആല, അതേപോലെ തന്നെ അവരുടെ ആ തനി നിറവും അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഉണർത്തുകയാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയയിലേക്ക് പുറപ്പെട്ടപ്പോ, ഹുദൈബിയ സന്ധിക്ക് വേണ്ടിയിട്ട് പുറപ്പെട്ടപ്പോ, മദീനക്ക് ചുറ്റുമുള്ള പല ചില അറേബ്യൻ ഗോത്രങ്ങളുണ്ട്. മദീനന്റെ അടുത്തുള്ള അറേബ്യൻ ഗോത്രങ്ങൾ, ഒന്ന് ജുഹൈന, മറ്റൊന്ന് മുസൈന, പിന്നൊന്ന് അസ്ലം, പിന്നൊന്ന് അസ്ജ, പിന്നൊന്ന് ദീൽ, പിന്നൊന്ന് ഖിഫാർ. ഇതൊക്കെ മദീനയുടെ പരിസര പ്രദേശങ്ങളിലുള്ള അറേബ്യൻ ഗോത്രങ്ങളാണ്. ജുഹൈന, മുസൈന, അസ്ലം, അസ്ജ, ദീൽ, ഖിഫാർ, ഇതാണ് ആ ഗോത്രങ്ങൾ. ഇവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത്? റസൂലിന ഉംറക്ക് വേണ്ടിയിട്ട് പുറപ്പെടുകയാണല്ലോ. ഉംറക്ക് വേണ്ടി പുറപ്പെട്ടപ്പോ ഇവരോട് റസൂൽ പറഞ്ഞു തന്റെ കൂടെ പുറപ്പെടാൻ. അത് പറയാൻ കാരണം എന്താണ്? കാരണം ഇവര് മദീനയുടെ പരിസരങ്ങളിലുള്ള അറേബ്യൻ ഗോത്രങ്ങളാണ്. ഇവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കാരെ നിങ്ങൾ ഉംറക്ക് സമ്മതിക്കണം എന്ന് പറഞ്ഞാൽ മക്കാർ സമ്മതിക്കാൻ നിർബന്ധിതരാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറക്കല്ല പോണത്, മക്കാർ റസൂലുള്ളാഹി മക്കയിലേക്ക് പ്രവേശിക്കൂല. പക്ഷെ ഇവരുടെ ഷഫാഅത്ത്, റസൂലുള്ളാഹിനെ നിങ്ങൾ പ്രവേശിപ്പിക്കണം, മുഹമ്മദിനെ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇവരുടേത് മക്കാരെന്ത് ചെയ്യും? കേൾക്കും. എന്തുകൊണ്ട്? ഇവർക്ക് മദീനയുടെ പരിസര പ്രദേശങ്ങളിലുള്ള അറേബ്യൻ ഗോത്രങ്ങളാണ്. ഈ ഗോത്രങ്ങളെ ഭേദിച്ചിട്ട് വേണം മക്കാർക്ക് സിറിയയിലേക്ക് കച്ചവട ചരക്കുകൾ കൊണ്ടുപോകാൻ. കണ്ട, ഇവരെ മറികടന്നിട്ട് വേണം മക്കാർക്ക് ഒടുക്കു പോകാൻ, സിറിയയിലേക്ക് തങ്ങളുടെ സാർത്ഥവാഹക സംഘങ്ങളെ കൊണ്ടുപോകാൻ. ഇവരൊരു വാക്ക് പറഞ്ഞത് മക്കാർ കേട്ടിട്ടില്ല എങ്കിൽ പിന്നെ മക്കാർക്ക് അല്പം, നമ്മളെ പിന്നെ മലപ്പുറം ഭാഷ പറഞ്ഞ അല്പൊരു വയറ്റിളക്കം ഉണ്ടാവും. പിന്നെ ഇവരിലൂടെയാണ് പോകാൻ, എവിടേക്ക്? സിറിയയിലേക്ക് പോകാൻ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരോട് പോരാൻ വേണ്ടി പറഞ്ഞത് തന്റെ കൂടെ. ഇവിടെ നിങ്ങൾ ഉണ്ടല്ലോ ഈ സയഖൂലുനക അൽ മുഖല്ലഫൂന മിനൽ അഅറാബ്, അൽ മുഖല്ലഫൂന മിനൽ അഅറാബ് എന്നുള്ളത് ഇനി വേറെ വരാൻ പോണ്. അപ്പൊ എന്താണ് ഈ മുഖല്ലഫൂന മിനൽ അഅറാബ്? അതിന്റെ ആ ചരിത്രം അറിയണം. അതുകൊണ്ടാണ് ഇവരോട് റസൂലുള്ള തന്റെ കൂടെ പുറപ്പെടാൻ പറഞ്ഞത്. പക്ഷെ ഈ അറാബികൾ എന്താ ചെയ്തത്? അറാബികളാണല്ലോ, ഞാൻ കുറെ നമ്മൾ സൂറത്ത് ഹുജറാത്ത് എടുത്തപ്പോ അറാബികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ അറാബികൾ അവർ ഓരോ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞിട്ട് അതേപോലെ തന്നെ പലരുടെയും മനസ്സ് കെട്ട മനസ്സും കപട മനസ്സുമായിരുന്നു. അവരെന്ത് ചെയ്ത്? അവർ പല ന്യായങ്ങൾ പറഞ്ഞിട്ട് അവർ റസൂലുള്ളാന്റെ കൂടെ പുറപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അവരുടെ ഉള്ളിലിരിപ്പ് എന്തായിരുന്നു അറിയോ? ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 പേര് അടങ്ങുന്ന സഹാബത്ത് എടുക്ക് പോവാണ്, മക്കയിലേക്ക് പോവുകയാണ്. ഖുറൈശികളുടെ അടുക്കലേക്ക് ഈ ആളുകളാണ് എത്തിയിട്ടുണ്ടെങ്കിൽ, ഈ 1400 ആളുകളാണ് എത്തിയിട്ടുണ്ടെങ്കിൽ ഖുറൈശികൾ ഇവരെ വിഴുങ്ങും, ഇവരെ ഉന്മൂലനാശം വരുത്തും എന്നാര് വിചാരിച്ച്? ഇവര് വിചാരിച്ച്. പിന്നെ കഴിഞ്ഞല്ലോ, പിന്നെ ഖലാസ് കഴിഞ്ഞു. അതായിരുന്നു ഇവരുടെ. ഇനി ഒരിക്കലും മുഹമ്മദ് ഈ യാത്രക്കൊക്കെ ശേഷം കേട്ട് ഇനി മടങ്ങൂല, അത് ഖുറൈശികളാണ് കൈകാര്യം ചെയ്തോളും എന്ന് ഇവര് വിചാരിച്ചു. ഇവര് വിചാരിച്ചു അല്ലാഹു സുബ്ഹാനഹു വതആല അതാണ് ആ വിഷയമാണ് ഇവിടെ ഈ ആയത്തുകളിൽ പറയുന്നത്. അത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. എന്താ അല്ലാഹു പറയുന്നത്? സയഖൂലു ലക്, താങ്കളോട് പറഞ്ഞേക്കും, താങ്കളോട് പറഞ്ഞേക്കും. ഇതെന്താ ഇങ്ങനെ പറയാൻ കാരണം? ഇപ്പൊ ഈ സൂറത്ത് ഇറങ്ങണത് എവിടെ വെച്ചാ? എവിടെ വെച്ച സൂറത്ത് ഇറങ്ങണത്? ഹുദൈബിയ സന്ധി കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോവുകയാണ്. അപ്പൊ വഴിയിൽ വെച്ച സൂറത്ത് ഇറങ്ങണത് അല്ലെ? ഇനി മദീനയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ആരൊക്കെ വരും അവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹബുകൾ ഇനി ഒരിക്കലും മടങ്ങൂല എന്ന് വിചാരിച്ചിട്ട് അവിടെ ഉണ്ടല്ലോ, പിന്നെ കല അടുപ്പത്ത് വെച്ച് കാത്തുക്കണ കുറെ ആളുകളുണ്ട്, അവരാണ് ഈ വിഭാഗം ആളുകൾ ഉണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇനി റസൂലുള്ള മദീനയിലേക്ക് മടങ്ങി വരുമ്പോ ഇവർക്ക് വരണ്ടേ? ഇവർക്ക് വരണം. എവിടേക്ക് വരണം? റസൂലുള്ളാന്റെ അടുക്കലേക്ക് വരണം. അപ്പോ ഈ ആളുകൾ ഇനി മദീനയിലേക്ക് വന്നാൽ സയഖൂലു ലക്, താങ്കളോട് പറയും, പറഞ്ഞേക്കും. സ തസ്വീഫിന്റെ വഴിയെ താങ്കളോട് പറഞ്ഞേക്കും. ആര് പറഞ്ഞേക്കും? അൽ മുഖല്ലഫൂന മിനൽ ആറാബ്, ആറാബികളിൽ നിന്ന് മുഖല്ലഫീങ്ങൾ. മുഖല്ലഫ് എന്ന് പറഞ്ഞാൽ എന്താ? മുഖല്ലഫ് എന്ന് പറഞ്ഞാല് പിന്നെ മത്രൂഖ്, ഉപേക്ഷിക്കപ്പെട്ടവർ എന്നാണ്. മുഖല്ലഫ് എന്ന് പറഞ്ഞാല് മത്രൂഖ്, ഉപേക്ഷിക്കപ്പെട്ടവൻ. മുഖല്ലഫു എന്ന് പറഞ്ഞാൽ മത്രൂഖൂൻ, ഉപേക്ഷിക്കപ്പെട്ടവർ എന്നാണ് അതിന്റെ ഭാഷാർത്ഥം. പക്ഷെ ഇവിടെ ഉദ്ദേശാർത്ഥം പിന്തി നിന്നവർ എന്നാണ്, പിന്തി നിന്നവർ എന്നാണ് ഉദ്ദേശാർത്ഥം. അറാബികളിൽ നിന്ന് മുഖല്ലഫൂൻ താങ്കളോട് പറഞ്ഞേക്കും. മുഖല്ലഫൂൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശാർത്ഥം പിന്തി നിന്നവർ, നബ്സലാസ്ലമാങ്ങളുടെ കൂടെ വരാതെ മാറി നിന്നവർ, മാറി നിന്നവർ. അവരൊക്കെ ബദുക്കളാണ്, ഗ്രാമീണ അറബികളാണ്. അപ്പൊ അറബികളിൽ നിന്നുള്ള മുഖല്ലഫൂൻ, പിന്തി നിന്ന ആളുകൾ, അവർ താങ്കളോട് പറഞ്ഞേക്കും. എന്ത് പറഞ്ഞേക്കും? ശഗലത്ന അംവാലുന വഅഹ്ലുന, ശഗലത്ന ഞങ്ങളെ വ്യാപൃതമാക്കി, ഞങ്ങളെ ബിസിയാക്കി. ശഗലത്ന ഞങ്ങളെ ബിസിയാക്കി. അംവാലുന ഞങ്ങളുടെ സ്വത്തുക്കൾ. വഅഹ്ലുന എന്താ? അഹ്ലുന ഞങ്ങളുടെ കുടുംബക്കാർ. അഹ്ലൂന, അഹ്ലൂൻ ഇങ്ങനെയാണ്, അഹ്ലൂന പിന്നെ ഈ നായും, ഇത് ഞങ്ങളുടെ. ഈ അഹ്ലൂൻ എന്നതിനെ നായിലേക്ക് വാഫത്ത് ചെയ്തപ്പോ ഈ നൂന് കളഞ്ഞതാണ്, അതാണ് അഹ്ലൂന. അത് ജമ്മു മുദക്കർ സാലിം നേരിട്ടല്ല, മുൽഹഖ് ബിജമ്മിൽ മുദക്കർ സാലിം എന്നതിനെ പറയാം. ജമ്മു മുദക്കർ സാലിമിനോട് മുൽഹഖ് എന്നതിനെ പറയുന്ന വ്യാകരണ അതിൽ പിന്നെ ഒരു വിഷയമാണത്. അനാ കുല്ലിൻ, അഹ്ലൂന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബം, ഭാര്യ മക്കൾ ഒക്കെ വാവാത്തിപ്പിന്നത്, ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളുടെ സ്വത്തുക്കളും ശകലത്തിനെ ഞങ്ങളാകെ ബിസിയാക്കി കളഞ്ഞു, വ്യാപൃതമാക്കി. അതുകൊണ്ട് അതിനാൽ, അത് കാരണത്താൽ, സബബിയ അത് കാരണത്താൽ, ഇസ്തഗ്ഫിർ മുഹമ്മദെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പൊറുക്കലിനെ തേടണം. ഇസ്തഗ്ഫിർ ലന ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അള്ളാഹനോട് ഇസ്തിഗ്ഫാർ നടത്തണം, പാപമോചനത്തിന് വേണ്ടിയിട്ട് തേടണം. പറഞ്ഞ മനസ്സിലായ? എന്താ പറഞ്ഞത് ഇവിടെ? എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. അതായത് ഈ പിന്തിരുന്ന ആളുകളുണ്ടല്ലോ, ഇപ്പൊ റസൂലുള്ള മദീനത്തേക്ക് എത്തിയിട്ടില്ല, മദീനത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും വരും അമ്മായികളായിട്ട്. അവര് വന്നിട്ട് പറയും, ഞങ്ങള് പിന്നെ സ്വത്ത് സമ്പത്തുക്കൾ മക്കൾ ഇതൊക്കെ പാടെ ഞങ്ങൾ ആകെ ബിസിയായി, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ, നിങ്ങൾ പറഞ്ഞല്ലോ ഉംറക്ക് പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ വരണമെന്ന്. അന്ന് വരാതിരിക്കാൻ കാരണം കുട്ടികളുണ്ടായിനി, ഭാര്യ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ സ്വത്തുക്കളുടെ വിഷയം ഉണ്ടായിന്, ആടുകൾ മാടുകൾ ഒട്ടകങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ. അത് കാരണത്താലാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റാതിരുന്നത്. അവരുടെ വിഷയങ്ങളൊക്കെ ഞങ്ങളെ വ്യാപൃതമാക്കി, അതുകൊണ്ട് അന്ന് വരാൻ പറ്റിയില്ല. അത് തെറ്റല്ലേ, റസൂലിനെ വിളിച്ചിട്ട് വന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് ഫസ്തഗ്ഫിർ ലനാ മുഹമ്മദ്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിട്ട് അള്ളഹാനോട് പൊറുക്കലിനെ തേടണം എന്ന് സയഖൂലു ലകൽ മുഖല്ലഫൂന മിനൽ ആറാബ്, ആറാബികളിൽ നിന്നുള്ള മുഖല്ലഫീങ്ങൾ താങ്കളോട് പറഞ്ഞേക്കും. അള്ളാഹു സുബ്ഹാനഹു വതാല പറയണേ ഭാവിയിൽ സംഭവിക്കാൻ പോണത്. എന്നിട്ട് അള്ളാഹ് പറയണേ യഖൂലൂന ബി അൽസിനതിഹിം മാ ലൈസ ഫീ ഖുലൂബിഹിം. യഖൂലൂൻ, അവർ പറയും, ബി അൽസിനതിഹിം, അവരുടെ നാവുകൾ കൊണ്ട്. അൽസിനത്ത് നാവ്, നാവുകൾ. ലിസാനുൻ അൽസിനത്തുൻ അൽസുനുൻ ഓക്കെ. അൽസിനത്ത് നാവുകൾ, അൽസിനത്തിഹിം അവരുടെ നാവുകൾ, ബി അൽസിനത്തിഹിം അവരുടെ നാവുകൾ കൊണ്ട്. യഖൂലൂൻ, അവർ പറയും, മാ ലൈസ ഫീ ഖുലൂബിഹിം, അവരുടെ കൽബുകളിൽ ഇല്ലാത്തത്. മൗസൂല, മാ ലൈസ ഫീ ഖുലൂബിഹിം, തങ്ങളുടെ ഹൃദയങ്ങളിൽ ഇല്ലാത്തത് അവരുടെ നാവുകൾ കൊണ്ട് അവർ പറയും. ഇതൊരു അറാബികളുടെ ചിത്രം മാത്രം. അറാബികളെ പോലുള്ളവരൊക്കെ ഉള്ളാക്കട്ടെ. യഖൂലൂന ബി അൽസിനതിഹിം മാ ലൈസ ഫീ ഖുലൂബിഹിം. ഹുദൈബിയ അവിടെ കഴിഞ്ഞുപോയി, അറാബികളും കഴിഞ്ഞുപോയി, അവരുടെ ചരിത്രം കഴിഞ്ഞുപോയി. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ ചരിത്രം ഇങ്ങനെ തന്നെ എന്ത് ചെയ്ത്, ഖിയാമത്ത് നാൾ വരെ ലോകം പാരായണം ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്ത്, അവന്റെ വചനമായിട്ട് അവതരിപ്പിച്ച്. അതിൽ നമുക്ക് പാഠത്തിന് വേണ്ടിയാണ്. യഖൂലൂന ബി അൽസിനതിഹിം മാ ലൈസ ഫീ ഖുലൂബിഹിം. ഖുൽ ഫമൻ യംലിക്കു ലക്കും മിനല്ലാഹി ശൈഅൻ ഇൻ അറാദ ബികും ദറൻ ഔ അറാദ ബികും നഫ്അ. ഖുൽ, പ്രവാചകരെ പറയുക, നിങ്ങൾ പറയുന്നത് പോലെയാണ് കാര്യമെങ്കിൽ. ഫമൻ, അവിടെ ഒരു ജുംല സങ്കല്പിക്കണം. ഖുൽ, പറയുക, ഫമൻ യംലിക്കു ലക്കും ഫഉൽ ഫസീഹ, ആരാണ് നിങ്ങൾക്ക് ഉടമപ്പെടുത്തുന്നത്, മിനല്ലാ അള്ളാഹുവിൽ നിന്ന്, ശൈഅൻ വല്ലതും, ഇൻ അറാദ ബികും ദറ, നിങ്ങൾക്ക് അവൻ ഉപദ്രവമാണ് ഉദ്ദേശിച്ചുള്ളതെങ്കിൽ, ഇൻ അറാദ ബികും, നിങ്ങൾക്ക് അവൻ ഉദ്ദേശിച്ചുവെങ്കിൽ, ദറൻ വല്ല ഉപദ്രവം, ഔ അല്ലെങ്കിൽ, അറാദ ബികും, അള്ളാഹു നിങ്ങൾക്ക് ഉദ്ദേശിച്ചു, നഫ്അൻ ഉപകാരം. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഉദ്ർ പറഞ്ഞു വരുന്ന, ഈ ബാലിശമായ ദുർന്യായം പറഞ്ഞു വരുന്ന അറാബികളോട് പറയാൻ പറയാണ്, ഖുൽ, പ്രവാചകനെ നിങ്ങൾ പറയുക, ഫമൻ യംലിക്കു ലക്കും മിനല്ലാ, നിങ്ങൾ പറയുന്നത് പോലെയാണ് കാര്യമെങ്കിൽ, ശകലത്തിന അംവാലുന അംഫുസുന അല്ല അഹ്ലുന എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെയാണ് കാര്യമെങ്കിൽ, ഫമൻ, ആരാണ് യംലിക്കു ലക്കും മിനല്ലാഹി ശൈൻ, അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്കായി വല്ലതും ഉടമപ്പെടുത്തുന്നത്, ഇൻ അറാദ ബികും ദറൻ, അള്ളാഹു നിങ്ങൾക്കൊരു ഉപദ്രവം ഉദ്ദേശിച്ചുവെങ്കിൽ, ഔ അറാദ ബികും നഫ, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്കൊരു ഉപകാരം ഉദ്ദേശിച്ചുവെങ്കിൽ. അതായത് ആ അറാബികള് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പൊറുക്കലിനെ തേടണേ എന്ന് പറഞ്ഞു വരും, അള്ളാഹിനോട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ നടത്തണേ എന്നിട്ട് വരും. നിങ്ങളുടെ ഉപരിപ്ലവം വർത്താനം കേട്ടിട്ട് ഞാൻ അള്ളാഹിനോട് പൊറുക്കലിനെ തേടി എന്ന് വെക്കുക, പക്ഷെ അള്ളാഹു ഒരാൾക്കൊരു ഉപദ്രവം ഉദ്ദേശിച്ചു, അള്ളാഹു ഒരാൾക്കൊരു ഉപകാരം ഉദ്ദേശിച്ചു അല്ലേ, അത് അള്ളാഹു ഉപദ്രവം ഉദ്ദേശിച്ചത് തടുക്കാനും അള്ളാഹു ഉപകാരം ഉദ്ദേശിച്ചത് തടുക്കാനും ആർക്കാ സാധിക്കുക? ആരെങ്കിലും അള്ളാഹു നിന്ന് വല്ലതും ഉടമ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ ഇനിയിപ്പോ നിങ്ങളെ വർത്താനം കേട്ടിട്ട് അങ്ങോട്ട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ തന്നെ ആരോടും നടത്തുന്നത് അള്ളാഹുവിനോടാണ്. ആ അള്ളാഹു നിങ്ങൾക്ക് പാപമോചനം ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ, ഒരു കൂട്ടർക്ക് അള്ളാഹു ഒരു ഉപദ്രവമാണ് ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ, അത് തടുക്കാൻ എനിക്ക് കഴിയോ, വാങ്ങിത്തരാൻ എനിക്ക് കഴിയോ? അതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിക്കുന്നത്, മനസ്സിലായി? ഈ അറാബികളെ ഉത്ബോധിപ്പിക്കാൻ പറയുന്നത്. ഖുൽ ഫമൻ യംലിക്കു ലക്കും മിനല്ലാഹി ശൈഅൻ ഇൻ അറാദ ബികും ദറ ഔ അറാദ ബികും നഫ്. ഇവിടെ ദറ എന്നുള്ളതിന് ദുറ എന്നും ഖിറാഅത്തുണ്ട്. ഹംസ കിസായി ഇവരുടെ ഒക്കെ ദുറ എന്നുള്ള ഖിറാഅത്താണ്. ബൽ കാന അല്ലാഹു ബിമാ തഅമലൂന ഖബീറ. ബൽ എന്ന് പറഞ്ഞാൽ ഇദ്റാബിന്റെ ബൽ മാത്രവുമല്ല, കാന അല്ലാഹു ആകുന്നു, ബിമാ തഅമലൂന ഖബീറൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഖബീർ സൂക്ഷ്മമായി അറിയുന്നവൻ. അള്ളാഹു നിങ്ങൾ പ്രവർത്തിച്ചതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനുമാകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്തത് അത് ആർക്കറിയാ? ആ സൂക്ഷ്മമായിട്ട് എനിക്കറിയില്ല. അതാണ് ജിദ് ബിൻ ഖൈസ് എല്ലാരും ബൈഅത്ത് ചെയ്യണ തിരക്കിലാണ്. അപ്പൊ മറ്റോ എന്താണ്, ഒട്ടകത്തിനെ കടത്തിയിട്ട് അതിന്റെ പള്ളന്റെ ചോട്ടിലാണ് ഒളിച്ചിരിക്കുകയാണ്. അരി ജിദ് ബിൻ ഖൈസ് മുനാഫിഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അറിഞ്ഞിട്ടില്ല. പക്ഷേ അത് ആർക്കറിയാം? അള്ളാഹുവിനറിയാം. അതേപോലെ തന്നെ അറാബികൾ അവരുടെ യഥാർത്ഥ നിലപാട് അള്ളാഹുവിനെ അതാണ് അറിയിക്കാൻ പോണത്, അവരുടെ യഥാർത്ഥ നിലപാട്. ഇത് ആർക്കറിയാം? അത് അള്ളാഹുവിനറിയാം. അള്ളാഹു പറയാണ് കാൻ അള്ളാഹു ബിമാ തഅമലൂന ഖബീറ, തഅമലൂന ഖബീറ, നിങ്ങളുടെ ചെയ്തികളെ കുറിച്ച് പ്രവൃത്തികളെ കുറിച്ച് സൂക്ഷ്മമായി അള്ളാഹു സുബ്ഹാനഹു തആല അറിയുന്നവനും ആകുന്നു. നമ്മളിപ്പോ പറഞ്ഞ കുൽ ഫമയ അംലിക്കുലക്കും മിൻ അല്ലാഹി ശൈഅൻ ഇൻ അറാദ ബികും ദറൻ ഔ അറാദ ബികും നഫ്അ ബൽ കാന അല്ലാഹു ബിമാ തഅമലൂന ഖബീറ. നമ്മൾ പറഞ്ഞു, അതായത് ഈ കുൽ ഫമയ അംലിക്കുലക്കും മിൻ അല്ലാഹി ശൈഅൻ ഇൻ അറാദ ബികും ദറൻ ഔ അറാദ ബികും നഫ്അ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ഖളായിനെ കുറിച്ചാണ് പറയുന്നത്, അള്ളാഹുവിന്റെ വിധി തീരുമാനം അല്ലേ. അത് ഉപകാരമായി ഉപദ്രവമായി വന്നിറങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് തടുക്കാൻ അള്ളാഹുൽ നിന്ന് ആരെങ്കിലും വല്ലത് ഉടമപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ്. ആരും ഉടമപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. പിന്നെ ബൽ ഇത് ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒഴിവുകഴിവൊന്നല്ല കാര്യം, നിങ്ങളുടെ വിശ്വാസക്കുറവും നിങ്ങളുടെ വ്യാജ നിലപാടുമാണ്. അത് ആർക്കറിയാം? ഖബീറായ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അറിയാം. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് ബൽ, വീണ്ടും ഉണ്ടാ ബൽ, ഒരു ബല്ലൂടി കൊണ്ടത് ഇബ്രാഹിമിന്റെ ബൽ. എന്ന് മാത്രവുമല്ല, അതാണ് അതിന്റെ ഉദ്ദേശം, എന്ന് മാത്രവുമല്ല വനന്തും, നിങ്ങൾ വിചാരിച്ചു. ഈ അറാബികളെ കുറിച്ച് പറയാണ്, നിങ്ങൾ വിചാരിച്ചു. ഈ ചരിത്ര പശ്ചാത്തലം നമ്മുടെ മനസ്സിലില്ല എങ്കിൽ ഇത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. നിങ്ങൾ ഗ്രാമീണ അറബികൾ വിചാരിച്ചു അൻ ലൈ യൻഖലിബർ റസൂൽ. ഈ അൻ എന്നുള്ളത് അന്നന്റെ മുഖഫഫ് ആണ്, അന്നണ്ടല്ല അന്നാണ് തീർച്ചയായും അന്ന, അതിന്റെ മുഖഫഫായ രൂപമാണ് അൻ തീർച്ചയായും. ഈ അന്ന എന്നുള്ളതിന് അന്നഹു തീർച്ചയായും കാര്യം. ബൽ ദനന്തും നിങ്ങൾ വിചാരിച്ചു അൻ തീർച്ചയായും ലൈ യൻഖലിബർ റസൂൽ, റസൂല് മടങ്ങൂല. യൻഖലിബ് എന്ന് പറഞ്ഞാൽ ഇർജിഉ. ലൈ യൻഖലിബർ റസൂലു, റസൂൽ മടങ്ങുകയില്ല. ഇവിടെ മടങ്ങുകയില്ല എന്നുള്ളതിന് പ്രയോഗിച്ച എന്താണ്? ലന്നാണ്. റസൂൽ മടങ്ങൂല. വൽ മുഅ്മിനൂൻ, വിശ്വാസികളും മുഅ്മിനീങ്ങളും മടങ്ങൂല. ഇലാ അഹ്ലീഹിം, എവിടേക്ക്? ഇലാ അഹ്ലീഹിം, അവരുടെ കുടുംബങ്ങളിലേക്ക്. അബദൻ, ഒരിക്കലും ഒരിക്കലും മടങ്ങൂല. അത് നിങ്ങൾ വിചാരിച്ചു. വസുയ്യിന ദാലിക് ഫീ ഖുലൂബിക്കും. വസുയ്യിന, അലങ്കരിക്കപ്പെട്ടു, അലങ്കൃതമാക്കപ്പെട്ടു. വാവ് അത്ഫിന്, അലങ്കൃതമാക്കപ്പെടുകയും ചെയ്തു. ദാലിക്, അക്കാര്യം. ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ കൽബുകളിൽ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ. വമനന്തും, നിങ്ങൾ വിചാരിച്ചു. വന്നസൗ എന്ന് പറഞ്ഞാൽ മോശമായ വിചാരം. വന്നസൗ, മോശമായ വിചാരം. അത് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നു. ഇസ്തീനാഫിന്റെ വാവ്. വക്കുന്തും ഖൗമം ബൂറ, വക്കുന്തും നിങ്ങളാവുകയും ചെയ്തു. അല്ലെങ്കിൽ വാവ് ഹാല, ഈ വക്കുന്തും വാവുൽ ഹാൽ, നിങ്ങളായിരിക്കെ, നിങ്ങളായിരിക്കെ. ഖൗമം ബൂറ, ബൂർ എന്ന് പറഞ്ഞാൽ ബായിർ എന്നതിന്റെ ബഹുവചനാണ്. ബായിർ എന്ന് പറഞ്ഞാൽ ഫാസിദ് അല്ലെങ്കിൽ ഹാലിക്ക്. ഹാലിക്ക് എന്താ? ഫാസിദ് എന്ന് പറഞ്ഞാൽ കെട്ട, കെട്ടത് അറിയില്ലേ, കെട്ടത്. ഹാലിക്ക് എന്നാണ് നശിച്ചത്. ഫാസിദ്, കെട്ടവൻ. ഹാലിക്ക്, നാശകാരി. അതാണ് ബായിർ. അതിന്റെ ബഹുവചനാണ് ബൂർ, കെട്ടവർ, നാശം പിടിച്ചവർ. വ വകുന്തും കൗമംബൂറ, നിങ്ങൾ നാശം പിടിച്ച കെട്ട ഒരു വിഭാഗമായിരിക്കെ നിങ്ങൾ ഒതനന്തും തന്നസൗ, ദുർവിചാരം വെച്ചു പുലർത്തുകയും ചെയ്തു. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ അറാബികളുണ്ടല്ലോ, ഈ അറാബികളിലെ പിന്നെ മനസ്സിന്റെ ഉള്ള് പുറത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവർ വിചാരിച്ചത് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സഹാബത്തിനെയും കൊണ്ട് മക്കക്കാരുടെ അടുക്കലേക്ക് ഉംറക്ക് പോകുമ്പോ ഈ അറാബികൾ വിചാരിച്ച എന്താണ്? മക്കക്കാർ ഒന്നായിട്ട് എന്ത് ചെയ്യും? ആ ഉന്മൂലനാശം വരുത്തും, വേരോടെ അറുത്ത് മാറ്റും. ഇനി ഒരിക്കലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തും മദീനയിലേക്ക് മടങ്ങൂല എന്നാണ് ഇവർ വിചാരിച്ചത്. അതുകൊണ്ടാണ് അവർ പുറപ്പെടാതിരിക്കുകയും ചെയ്തത്. അപ്പൊ അതാണ് പറയുന്നത്. ബൽ എന്ന് മാത്രവുമല്ല, ബനൻതും അല്ലയൻ ഖലീബർ റസൂൽ വൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളും റസൂലും ഒരു പിന്നെ ഇല അഹ്ലീഹിം, തങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അബദൻ ഒരിക്കലും മടങ്ങുകയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചു. ഇവിടെ ലന്നാണ്, ലന്ന എന്താ? ഫ്യൂച്ചറിൽ ഒരിക്കലും സംഭവിക്കൂല എന്നുള്ളത് അറിയിക്കാൻ. അങ്ങനെയാണ് നിങ്ങൾ വിചാരിച്ചത്. വസുഗീന ദാലിക ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ കൽബുകളിൽ അതിങ്ങനെ നല്ല അലങ്കൃതമാക്കപ്പെടുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ എന്താ? ഇവരിങ്ങനെ ഓമനിച്ചിരിക്കുക മനസ്സിൽ, എന്താ ഈ കാര്യം? ഒരു നാളെ പുലർന്നാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടു, മുസ്ലിമീങ്ങളും വധിക്കപ്പെട്ടു, മക്കയിൽ അവരുടെ കഥ കഴിഞ്ഞു, പിന്നെ എങ്ങനെയായിരിക്കും മദീന? മനസ്സിലല്ലേ? ആ മദീനയുടെ പരിസരങ്ങളിൽ ജുഹൈന, മുസൈന, അസ്ലം, അസ്ജ, ദീൽ, ഗിഫാർ ഗോത്രങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? അവരവരുടെ ആ അതാണ് അവരുടെ മനസ്സിലുള്ള ആ സുന്ദര മോഹങ്ങൾ അതാണ്. വസുഗീന ദാലിക ഫീ ഖുലൂബിക്കും, അല്ലല്ല എല്ലാരും അല്ല. പിന്നെ ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവര് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് ഇനി വഴിയെ വരും. വബനന്തും തന്നസൗ, നിങ്ങൾ ദുർവിചാരം വിചാരിച്ചു. വകുന്തും കൗമംബൂറ, നിങ്ങൾ തെമ്മാടികളായ അല്ലെങ്കിൽ കെട്ട ഒരു വിഭാഗമായിരിക്കെ. നമ്മൾ ഈ വാവിന് വാവുൽ ഹാൽ എന്നാണ് അർത്ഥം പറഞ്ഞത്, വാവുൽ ഹാൽ. അതവിടെ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഈ വിചാരം അവർ വിചാരിച്ചത് എപ്പോഴാണ്? അവര് ഈ സ്വഭാവക്കാരായിരിക്കുകയാണ്. പിന്നെ അവർ നന്നായിട്ടുണ്ട്, പിന്നെ അവര് നന്നായിട്ടുണ്ട്. അതാണ് ഇവിടെ ഇങ്ങനത്തെ ഈ അദാത്തികളുടെ മാന മനസ്സിലാക്കുന്നതിന്റെ പ്രാധാന്യം. നിങ്ങൾ പിന്നെ നാശകാരികളായിരിക്കെ, കെട്ട ഒരു കൗമായിരിക്കെ നിങ്ങൾ ദുർവിചാരം വെച്ച് പുലർത്തി എന്നാണ്. അതാണ് അതിന്റെ, അവരിങ്ങനെ ദുർവിചാരം വെച്ച് പുലർത്താനുള്ള അവരുടെ ഉദരം എന്താണ്? അവരുടെ അന്നത്തെ അവസ്ഥ വളരെ മോശമായിരുന്നു എന്നുള്ളത്. പിന്നെ അവര് മാറിയിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. എല്ലാവരും അല്ല, റസൂലുള്ളാഹിന്റെ കൂടെ പുറപ്പെട്ടത് ഇവരില് പലരും. ഞാൻ ചരിത്രം വായിച്ചത് ഓർക്കണ ശരിയാണെങ്കിൽ, ഇപ്പൊ സലമത്ത് ബിനുൽ അക്വർ, സലമത്ത് ബിനുൽ അക്വർ, അദ്ദേഹം സലാമത്ത് ബിൻ അക്വർ അൽ ജുഹനിയാണ്, ജുഹനിയാണ് അദ്ദേഹം, ജുഹനിയാണ്. അതേപോലെ തന്നെ അബ്ദുള്ള ഇബിനുൽ മുഗഫൽ ആരാണ്? അൽ മുസനിയാണ്. അവരൊക്കെ ഹുദൈബിയയിൽ പങ്കെടുത്തിട്ടുണ്ട്. അബ്ദുള്ള ഇബിനുൽ മുഗഫൽ മുസനിയാണ്, മുസനിയാണ്. അതേപോലെ ഈ അബ്ദുള്ള ഇബിനുൽ മുഗഫലിന്റെ വാപ്പ മുഗഫൽ ഇബിനു മുഗഫൽ ഇബിനു അബ്ദു നഹീം, മുഗഫൽ ഇബിനു അബ്ദു നഹീം അൽ മുസനി. അതേപോലെ അബ്ദുള്ള മകൻ അബ്ദുല്ലാഹി ബിൻ മുഗഫൽ അൽ മുസനി, അവരൊക്കെ ഹുദൈബിയയിൽ പങ്കെടുത്തിട്ടുണ്ട്, ഹുദൈബിയയിൽ പങ്കെടുത്തിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ മുഗഫൽ പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈഅത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്നപ്പോ ആ വൃക്ഷത്തിന്റെ കൊമ്പ് ഞാൻ ഉയർത്തി പിടിച്ചുകൊടുത്തിരുന്നു എന്ന് പറയുന്ന കാണാൻ സാധിക്കും. അപ്പോ എല്ലാവരും അല്ല, ഒരു ന്യൂനാൽ ന്യൂനപക്ഷം വരുന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പുറപ്പെട്ടിട്ടുണ്ട്, വരുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇവിടേക്ക് ഈ ഗിഫാറിൽ അബൂദർ ഗിഫാരി പണ്ടേ ഇസ്ലാം സ്വീകരിച്ച ആളാണ്, അബൂദർ ഗിഫാരി, മനസ്സിലായില്ലേ? അപ്പൊ അവര് എല്ലാവരും അല്ല, പക്ഷെ അതില് വലിയൊരു വിഭാഗം, വലിയൊരു വിഭാഗം അവരുടെ പ്രത്യേകതയാണ് ഇവിടെ ഈ പറഞ്ഞത്. ഇൻഷാല്ലാ ബാക്കി ഇനി ചില വിഷയങ്ങൾ ഇതുമായി തന്നെ, ഇവരുമായി ബന്ധപ്പെട്ട് തന്നെ തുടരുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട് അതില് ഖൈബർ യുദ്ധവുമായി ബന്ധപ്പെട്ടും പിന്നീട് ഹുനൈൻ തായിഫ് യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചരിത്രമാണ് ഇൻഷാല്ലാ വരുന്നത്. അതും ഈ പിന്നെ ഇവരുമായി ബന്ധപ്പെട്ട് ഇൻഷാല്ലാ അത് അടുത്ത ക്ലാസ്സിൽ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.